Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Tasmad Pratipatti Viti Vishesaya Eva ശാസ്ത്ര പ്രമാണകം ബ്രഹ്മ അഭിവദന്തവ്യം ഇതി. ഇതിനെല്ലാം സമാനം പിന്നീട് പറയും. അതുകൊണ്ട് എന്താണ് പ്രതിപത്തി വിധി വിഷയതയ ഉപാസനാ വിധിയുടെ അംഗമായിട്ട് ആണ് ശാസ്ത്ര പ്രമാണകം ബ്രഹ്മ. ശാസ്ത്രം പ്രമാണമായിരിക്കുന്ന ഈ ബ്രഹ്മത്തെ സ്വീകരിക്കേണ്ടത് ഉപാസനാ വിധിയുടെ ഒരു ഭാഗമായിട്ടാണ്. ബ്രഹ്മത്തെ ഉപാസിക്കാൻ ശാസ്ത്രം പറയുന്നു. അതുകൊണ്ട് ബ്രഹ്മത്തെ ഉപാസിക്കുക, ആ ഉപാസനയിലൂടെ മോക്ഷത്തെ നേടുക എന്നാണ്. ഇത്രയാണ് പൂർവപക്ഷം വൃത്തികാരന്റെ അഭിപ്രായം. അതിന് സിദ്ധാന്തം ഈ പറഞ്ഞ ഓരോ പ്രശ്നങ്ങൾക്കും ഇനി സമാധാനം പറയുമ്പോൾ ഈ അദ്വൈതത്തിലെ ഒരുപാട് വിഷയങ്ങൾ അവിടെ വെളിപ്പെടുത്തും. ഒരുപാട് കാര്യങ്ങൾക്കൂടെ സമാധാനം പറയും. അത്ര വിധീയതയെ ഇവിടെ പറയുന്നു. എന്താണ് ഇത് പറഞ്ഞ കാര്യങ്ങളെല്ലാം പാടെ നിഷേധിക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞത് ആദ്യം മുതൽ പറഞ്ഞൊന്നും തന്നെ ശരിയല്ല എന്നാണ്. എന്തുകൊണ്ട്? ഇതൊരിക്കലും പ്രതിപത്തി വിഷയം ധ്യാന വിധിയുടെ അംഗമായിട്ടുള്ള ശ്രുതിയിൽ ബ്രഹ്മത്തെ ഉപദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? കർമ്മ ബ്രഹ്മവിദ്യ കലയോർ വൈലക്ഷണ്യ. കർമ്മത്തിന്റെയും ബ്രഹ്മവിദ്യയുടെയും ഫലത്തിന് വിലക്ഷണതയുണ്ട്, ഭിന്നമാണ്, രണ്ടും ഒരുപോലെയല്ല. കർമ്മം ബ്രഹ്മവിദ്യ കലയോർ വൈലക്ഷണ്യ. കർമ്മത്തിന്റെ ഫലവും ബ്രഹ്മത്തിന്റെ ഫലവും ബ്രഹ്മവിദ്യയുടെ ഫലവും രണ്ടും വിലക്ഷണമാണ്, ഭിന്നമാണ്. അതെങ്ങനെ വിശദീകരിക്കുന്നു? ശാരീരം, വാചികം, മാനസഞ്ച, കർമ്മ, ശ്രുതി, സ്മൃതി, സിദ്ധം, ധർമാഖ്യം. കർമ്മങ്ങൾ മൂന്ന് തരത്തിലുണ്ട്. ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, യാഗത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ യാഗം ചെയ്യണമെങ്കിൽ ശാരീരികമായ കർമ്മങ്ങളുണ്ട്. വാചികം, വാക്കുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, അവിടെ മന്ത്രങ്ങളും മറ്റും ചൊല്ലുക, അത് വാചികമായ കർമ്മമാണ്. മാനസം, ആ കർമ്മത്തോടനുബന്ധിച്ച് തന്നെ ഉപാസനകളുണ്ട്. ധ്യാനം, അത് മാനസികമായ കർമ്മമാണ്. ധ്യാനം എന്ന് പറയുന്നത് മാനസികമായ കർമ്മമാണ്. കർമ്മം ഇത് മൂന്ന് തരത്തിലാണ് കർമ്മം വരുന്നത്: ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മം, വാക്കുകൊണ്ട് മന്ത്രങ്ങൾ, സ്തുതികൾ മറ്റും ചെയ്യുന്ന വാചികമായ കർമ്മം, മാനസം, മാനസികമായി ചെയ്യുന്ന ധ്യാനം, ഉപാസന, ഇത് മാനസികമായ കർമ്മം. ഇതെന്താണ്? ശ്രുതി, സ്മൃതി, സിദ്ധം. ഇത് ശ്രുതികളിൽ നിന്നും സ്മൃതികളിലും സിദ്ധമാണ്. എന്നുവെച്ചാൽ ശ്രുതിയിൽ നിന്നും വേദത്തിൽ നിന്നും മനുവാദി സ്മൃതികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ധർമ്മ ആഖ്യം, ധർമ്മം എന്നാണ് ഇതിന്റെ പേര്, ആഖ്യ പേര്, ധർമ്മം എന്നാണ് ഇതിന്റെ പേര്. ഈ കർമ്മങ്ങളെയൊക്കെ ധർമ്മം എന്ന് പറയുന്നു. യദ്വിഷയ ജിജ്ഞാസ അഥാതോ ധർമ്മ ജിജ്ഞാസ ഇതി സൂത്രിത. ഈ ഇതിനെ കുറിച്ചുള്ള ധർമ്മ വിഷയമായിട്ടുള്ള ജിജ്ഞാസ, ധർമ്മത്തെ കുറിച്ചുള്ള ജിജ്ഞാസയാണ് അഥാതോ ധർമ്മ ജിജ്ഞാസ. ഇത് ജൈമിനീയ സൂത്രമാണ്. അത് കൊടുത്തിട്ടുണ്ട് ഒന്നേ ഒന്നേ ഒന്നാം കൊടുത്തിട്ടുണ്ട്, ഒന്നാം അധ്യായത്തിൽ ഒന്നാം പാദത്തില് ഒന്നാമത്തെ സൂത്രം. ഇതി സൂത്രത എന്ന് സൂത്ര രൂപത്തിൽ രചിച്ചിരിക്കുന്നു. അഥാതോ ധർമ്മ ജിജ്ഞാസ എന്ന് സൂത്ര രൂപത്തിൽ രചിച്ചിരിക്കുന്നത് ധർമ്മത്തെ കുറിച്ചുള്ള ജിജ്ഞാസയാണ്. ഇവിടെ ധർമ്മം എന്ന് പറയുമ്പോൾ ഇത് രണ്ടർത്ഥമാണ്. അഥാതോ ധർമ്മ ജിജ്ഞാസ, അഥാതോ അധർമ്മ ജിജ്ഞാസ എന്ന് രണ്ടർത്ഥമാണ്. അധർമ്മോപി ഹിംസാദി പ്രതിഷേധ ചോദനാലക്ഷണത്വ ജിജ്ഞാസ പരിഹാരായ. ധർമ്മ ജിജ്ഞാസ എന്ന് പറയുമ്പോൾ ധർമ്മത്തെ മാത്രമല്ല അവിടെ അറിയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വിചാരം ചെയ്യുന്നത്, മറിച്ച് അധർമ്മവും അവിടെ വിചാരം ചെയ്യുന്നു. എന്താണ് അധർമ്മം? ധർമ്മത്തെ വിചാരം ചെയ്യുന്ന ആളെന്തിന് അധർമ്മത്തെ വിചാരം ചെയ്യണം? അതിനെ ഒഴിവാക്കാൻ, പരിഹരിക്കാൻ. കാരണം ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കിയാലേ ധർമ്മത്തെ അനുഷ്ഠിക്കാൻ പറ്റും. അങ്ങനെ അനുഷ്ഠിക്കുന്നവൻ അധർമ്മം അനുഷ്ഠിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അധർമ്മത്തെ വ്യക്തമായി വിചാരം ചെയ്ത് ധരിച്ച് ഇത് ധർമ്മമല്ല എന്നറിയണം, എന്നാലേ അതിനെ പരിഹരിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റും? അധർമ്മത്തെ ധർമ്മമാണെന്ന് സംശയിച്ച് അനുഷ്ഠിക്കാം, അല്ലെങ്കിൽ അധർമ്മം ധർമ്മമാണെന്ന് നിശ്ചയിച്ചിട്ട് ഭ്രാന്തി കൊണ്ട് അനുഷ്ഠിക്കാം. അപ്പൊ ധർമ്മം അനുഷ്ഠിക്കുന്നത് പോലെ ഒരു കാരണവശാലും ഒരു വിവേകി അധർമ്മത്തെ അനുഷ്ഠിക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അധർമ്മത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ധർമ്മ ജിജ്ഞാസ എന്ന് പറയുന്നിടത്ത് അധർമ്മ ജിജ്ഞാസ കൂടി അന്തർഭവിച്ചിരിക്കുന്നതാണ്. അധർമ്മോപി ഹിംസാദി, ഹിംസ തുടങ്ങിയതാണ് അധർമ്മങ്ങൾ. സുരാപാനം, കളഞ്ച ഭക്ഷണം, ഹിംസ, ഇതെല്ലാം അധർമ്മങ്ങളാണ്. ഇതെല്ലാം എന്താണ്? പ്രതിഷേധ ചോദന ലക്ഷണത്വ, പ്രതിഷേധ ചോദനകൾ, പ്രതിഷേധ വാക്യങ്ങൾ. അതാണ് അതിന്റെ ലക്ഷണം, പ്രമാണമായിരിക്കുന്നത്. അതുകൊണ്ട് ജിജ്ഞാസ്യത അതും അറിവിന് വിഷയം, അറിയേണ്ടതാണ്. അതാണ് കർമ്മ അകർമ്മ വിവേകം എന്ന് പറയും. എന്ത് ചെയ്യേണ്ടതാണ് എന്ന് ഒരുവൻ അറിയുന്നതോടൊപ്പം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം. നമ്മൾ പറയുകയാണ് ഞാനത് അറിയാതെ ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷയുണ്ട്. എന്തുകൊണ്ട്? അറിയേണ്ടത് അവന്റെ കർത്തവ്യമാണ്. കർത്തവ്യമായിരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞില്ല, അറിയാത്ത കുറ്റത്തിന് ശിക്ഷയുണ്ട്. അതുകൊണ്ട് ഞാൻ അറിയാതെ അധർമ്മം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അധർമ്മത്തിന്റെ ഫലം, അതായത് പാപഫലം, അതിൽ നിന്ന് ഒരുത്തന്നെ രക്ഷപ്പെടാൻ ഒക്കത്തില്ല. കാരണം അതറിയാൻ അവൻ കടപ്പെട്ടവനാണ്. അധർമ്മത്തെ അറിയാൻ, പാപത്തെ അറിയാൻ അവൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ട് അറിയാതെ ചെയ്ത തെറ്റിന് കുറ്റമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അറിയാതെ ചെയ്തു കഴിഞ്ഞാലും കുറ്റമുണ്ട്. തീയിൽ അറിഞ്ഞുകൊണ്ട് പിടിച്ചാലും അത് കൊള്ളും, അറിയാതെ പിടിച്ചു കഴിഞ്ഞാലും അത് കൊള്ളും. അറിയാതെ പിടിച്ചു അതുകൊണ്ട് തീ പൊള്ളിക്കത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അറിയാതെ ചെയ്തു കഴിഞ്ഞാലും ആ തെറ്റിന് ശിക്ഷയുണ്ട്, അതായത് അത് ആ പാപത്തിന് ഫലം കൊടുക്കും എന്നത്. അപ്പൊ ബ്രഹ്മഹത്യ പാപമൊന്നും വിധിച്ചിരിക്കുന്നു. ബ്രഹ്മഹത്യ എന്ന് വെച്ചാൽ ബ്രാഹ്മണനെ കൊല്ലുക. അപ്പൊ അറിഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാലും പാപമുണ്ട്, അറിയാതെ വന്നു കഴിഞ്ഞാലും അവന് പാപമുണ്ട്. പാപത്തിൽ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? അവൻ അറിയണം ബ്രഹ്മഹത്യ പാപമാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ബ്രാഹ്മണ കൊല്ലുന്നുണ്ടുള്ള പാപം ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. അതറിയാതിരുന്നാണ് പിന്നെ കുറ്റം. അതിലൂടെ ശിക്ഷ കൂടുതലായിട്ട് കിട്ടും. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവനേക്കാൾ കൂടുതൽ ശിക്ഷ എന്താണ്? അറിയാതെ ചെയ്യുന്നവനാണ്. കാരണം അറിയാതിരുന്ന ഒരു തെറ്റുണ്ടല്ലോ, ആ തെറ്റിനൂടെ ശിക്ഷ കിട്ടും. അതുകൂടെ ചേർത്ത് പിന്നെ ആ കുറ്റത്തിന്റെ ശിക്ഷയും രണ്ടും കൂടെ ചേർത്ത് നരകവാസം കൂടുതൽ കാലം നീണ്ടുപോകും. അതുകൊണ്ട് എന്തുകൊണ്ട്? താൻ അറിയാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ട് അറിയാണ്ടതിനെ അറിഞ്ഞില്ല എന്ന് പറയുന്ന ആ തെറ്റ്, ആ തെറ്റിനൂടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ധർമ്മം എന്താണെന്ന് അറിയുമ്പോൾ അധർമ്മം എന്താണെന്നും അറിഞ്ഞിരിക്കണം. അധർമ്മത്തെയും മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ അധർമ്മത്തെ മനസ്സിലാക്കുന്ന എന്തിനും അതിനെ ഒഴിവാക്കാൻ, ഹിംസയും മറ്റും. അതുകൊണ്ട് ഞാൻ അറിയാതെ ചെയ്ത തെറ്റാണ്, അതുകൊണ്ട് എനിക്ക് രക്ഷ കിട്ടും എന്ന് വിചാരിക്കരുത്. അത് അറിയാൻ കടപ്പെട്ടവരാണെങ്കിൽ അത് അറിഞ്ഞിരിക്കണം എന്നത് തെറ്റും. അതുകൊണ്ടാണ് എന്ത്, പാമരന്മാര് മൃഗസമാനമായി ജീവിക്കുന്നവർക്ക് ധർമ്മമില്ല, അവർക്ക് അധർമ്മമില്ല. പുണ്യപാപ വിചാരം ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന് ധർമ്മമില്ല, അധർമ്മമില്ല. അവന് ധർമ്മ വിചാരമില്ല, അധർമ്മ വിചാരമില്ല. അതുകൊണ്ട് അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പുണ്യം ഉണ്ടാകുന്ന, അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പാപം ഉണ്ടാകുന്നില്ല. പിന്നെ അവന്റെ ജന്മം എന്ന് പറയുന്നത് ചെയ്ത കർമ്മം കൊണ്ട് ഫലം അനുഭവിച്ചു തീർക്കുക എന്നുള്ളതേ. അജ്ഞന്മാര്, അതായത് അത്യന്തം പാമരന്മാരായിട്ടുള്ള ജനങ്ങൾ, പക്ഷി മൃഗാദികൾ, വൃക്ഷലതാദികൾക്കോടെയുള്ള ജന്മം എന്ന് പറയുന്നത് എന്താണ്? കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ്. കർമ്മം അനുഷ്ഠിച്ച് പുണ്യപാപങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയുള്ളതല്ല. എന്തുകൊണ്ട്? അവർക്കൊരിക്കലും ധർമ്മവിചാരം ഉണ്ടാകുന്നില്ല. ധർമ്മവിചാരം ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ അധർമ്മം വിചാരവും ഉണ്ടാകുന്നില്ല. അധർമ്മവിചാരം ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ ഇത് രണ്ടിന്റെയും ധർമ്മത്തിലോ അധർമ്മത്തിലോ അവർ പ്രവർത്തിക്കുന്നില്ല. സഹജമായ പ്രവർത്തികൾ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു? സഹജമായ പ്രവർത്തികൾ. മനുഷ്യൻ നിഷേധിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അത് ചെയ്യുന്നു. അപ്പൊ സഹജ പ്രവർത്തി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പുണ്യപാപങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എന്താണ്, അതല്ല കർമ്മഫലം അനുഭവിച്ച് തീരാൻ വേണ്ടിയിട്ടാണ്. അതേസമയം വിവേകിയായ മനുഷ്യൻ അങ്ങനെയല്ല. വിവേകിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അതായത് ധർമ്മ ജിജ്ഞാസ, അതുകൊണ്ടാണ് ഈ അതിന്റെ എല്ലാ കാര്യത്തിനും രണ്ടു വശം ഉണ്ടല്ലോ. വേദത്തിൽ തന്നെ അധികാര വിചാരം, വേദം പഠിക്കുന്നതിന് ഇന്നത് അവന് അധികാരം ഇന്നതാണ്, പിന്നെ അങ്ങനെ രണ്ടും കൂടി രണ്ടിനും വേറെ വേറെ തന്നെ മനസ്സിലാക്കണം. അപ്പൊ സാമൂഹികമായ അനീതി നമ്മൾ അതിൽ കാണുന്നുണ്ടെങ്കിലും ധാർമ്മികമായ അനീതി അവിടെ ഇല്ല. കാരണം എന്തുകൊണ്ട്? വേദം അധ്യയനം ചെയ്യുക, അതിൽ നിന്ന് ധർമ്മം അധർമ്മമുണ്ടെന്ന് മനസ്സിലാക്കുക, അതിനൊക്കെ ഉള്ള ചില യോഗ്യതകൾ അധികാരിയുടെ വിശേഷങ്ങളായി പറയുന്നുണ്ട്. അപ്പൊ അത്തരം യോഗ്യതകൾ, ശുചിത്വം തുടങ്ങിയ കാര്യങ്ങൾ, ശ്രദ്ധ, ശുചിത്വം തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളുള്ളവർ വേദം അധ്യയനം ചെയ്യുന്നു, ആ വേദത്തിന്റെ അർത്ഥത്തെ വിചാരം ചെയ്യുന്നു. അങ്ങനെ വേദ അർത്ഥ വിചാരം ചെയ്യുമ്പോൾ ധർമ്മം എന്താണ്, അധർമ്മം എന്താണെന്ന് മനസ്സിലാകും. ധർമ്മത്തിൽ നിന്ന് പുണ്യം സമ്പാദിക്കുന്നു, അധർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പാപം ഉണ്ടാകുന്നു, അതിനനുസരിച്ച് കർമ്മത്തിന് ഫലമുണ്ടാകുന്നു, ജന്മങ്ങൾ ഉണ്ടാകുന്നു, അതെല്ലാം സംഭവിക്കുന്നു. അതേസമയം ഇതിൽ അധികാരിയല്ലാത്തവൻ, അധികാരിയല്ലാത്തവർ എന്ന് പറയുന്നവര് ശുചിത്വം, ശ്രദ്ധ മുതലായ കാര്യങ്ങളില്ലാത്തവൻ, അങ്ങനെ അല്ലാത്തവന് വേദം അധ്യയനം ചെയ്യുന്ന പ്രശ്നമേ ഒരുക്കുന്നില്ല. അവന് ധർമ്മ വിചാരം ഉണ്ടാകുന്നില്ല, കർമ്മ അകർമ്മ അനുഷ്ഠാനം ഉണ്ടാകുന്നില്ല, അവന് പുണ്യഭാവം ഉണ്ടാകുന്നില്ല. അതിന്റെ പേരിൽ ആ ജന്മത്തിൽ അവന് പുതിയ ജന്മവും ഉണ്ടാകുന്നില്ല എന്ന്. അത് എങ്ങനെയാണ്? അത് അത്യന്ത പാമരന്മാർ. അവർ ശാസ്ത്രത്തിന് വിഷയമല്ല എന്ന്. ശാസ്ത്രത്തിന് വിഷയമായിരിക്കുന്നത് ഈ ശുചിത്വ ശ്രദ്ധാദി വിഷയങ്ങളുള്ളവരാണ് ഈ ശാസ്ത്രത്തിന് വിഷയമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഒരു കാലത്ത് വേദം പഠിക്കാൻ പാടില്ല, ചിലർക്ക് പഠിക്കാൻ എന്നൊക്കെയുള്ള നിയമങ്ങൾ വന്നത്, ധർമ്മാനുഷ്ഠാനത്തിന് ചിലര് അധികാരികളാണ് ചിലര് അധികാരികളല്ല എന്നുള്ള നിയമങ്ങൾ വന്നത് ആ വ്യക്തിയുടെ ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് പറയുന്നതിന്റെ പിന്നിലതാണ്. കാരണം അങ്ങനെയുള്ളവർ മാത്രമേ ഇതിന്റെ വിധി നിഷേധങ്ങൾ സഫലങ്ങളാകുന്നുള്ളൂ. ചിന്തിക്കാത്തവനും വിവേകമില്ലാത്തവനും വിധിയും നിഷേധമൊന്നും അല്ല. അത് ബാലന്മാര്, അജ്ഞന്മാര്, ജ്ഞാനികൾ, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവർ, ഈ നാല് കൂട്ടർക്കും മനുഷ്യരിൽ വിധി നിഷേധങ്ങളൊന്നും ബാധകമല്ല. ബാലന്മാരെന്ന് വെച്ചാൽ തിരിച്ചറിവ് വരാത്ത പ്രായത്തിലുള്ളവർ, അവർക്ക് സമമാണ് അജ്ഞന്മാരെന്ന് പറയുന്നത്. അവര് ബാലന്മാർക്ക് സമം, അവർക്കും യാതൊരു തിരിച്ചറിവില്ല. പാമരരായ ജനങ്ങൾ, ശ്രദ്ധാ ശുചിത്വാദി യാതൊന്നും ഇല്ലാത്ത ജനങ്ങൾ, അവരെയൊക്കെയാണ് ഒരു കാലത്ത് ചണ്ടാളനെന്നും മറ്റും പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ഉദ്ദേശിച്ചിട്ടാണ്. അവർക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരു ശ്രദ്ധയോ വിശ്വാസമില്ല. സഹജമായി ജനിക്കുന്നു, ആഹാര മൈതനാദികൾ ഇങ്ങനെ ജീവിക്കുന്നു, മൃഗങ്ങളെപ്പോലും മരിക്കുന്നു. അത്ര ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണുകൊണ്ട് ചണ്ടാളനെന്നോ അല്ലെങ്കിൽ ശൂദ്രനെന്നോ ഒക്കെയുള്ള ശബ്ദങ്ങൾ പ്രയോഗിച്ചിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വേദ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. ശിശുനോദര പരായണന്മാരായി ജീവിക്കുന്നവരാണ്. അവർക്ക് ധർമ്മവും അധർമ്മവും അവരുടെ ചിന്താ വിഷയമല്ല. പുണ്യഭാവങ്ങൾ അവർക്ക് നേടാനില്ല. അതിന്റെ പേരിൽ സ്വർഗനരകങ്ങളൊന്നും ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള ധാരണകൾ അവർക്കില്ല. അപ്പൊ അവർക്ക് പിന്നെ വേദത്തിന്റെ ആവശ്യമുണ്ട്, അവർ വേദത്തിന് അധികാരിയല്ല എന്ന് അന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. അവരെ സംബന്ധിച്ച് ഇതൊന്നും വിഷയമല്ല. അതുപോലെ ബാലന്മാര്, അവർക്കും ഇതൊന്നും ഗ്രഹിക്കുന്നതിനുള്ള ശേഷിയില്ല. കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്ത ആൾക്കാരല്ല, അവർക്കും ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഏതോ കാരണവശാൽ അവരുടെ ബുദ്ധി ശരിയായി പ്രവർത്തിക്കുന്നു. പിന്നെ വരുന്നത് തത്വജ്ഞാനികൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വിഷയമേ അല്ല. അവർക്കും ധർമ്മാധർമ്മമില്ല, വിധി നിഷേധങ്ങളില്ല, പുണ്യഭാവങ്ങളില്ല, ഒന്നുമില്ല. അപ്പൊ ഇത്രയും പേരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം പ്രമാണമല്ല, ശാസ്ത്രം അവരെ വിഷയമാക്കുന്നുമില്ല. ശാസ്ത്രത്തിന് ഇവരെ കൊണ്ടൊന്നും ജയിക്കാനില്ല, ശാസ്ത്രം ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ മനുഷ്യൻ വിട്ടുകഴിഞ്ഞാൽ പിന്നെ പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം ഈ കൂട്ടത്തിൽ തുടങ്ങും. അങ്ങനെ അല്ലാതെ ഒരു മധ്യമ നിലയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അവർ ശാസ്ത്ര അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ശാസ്ത്ര പ്രമാണത്തോടുകൂടി ആയിരിക്കണം എന്നർത്ഥം. അപ്പോൾ ശാസ്ത്രത്തെ നിഷേധിക്കാൻ നമുക്ക് യാതൊരു കാരണവശാലും വിവേകമുള്ള ഒരുവനൊരിക്കലും അതിനുള്ള അവകാശമേ ഇല്ല എന്നർത്ഥം. ശാസ്ത്രത്തെ നിഷേധിക്കുന്നത് ഈശ്വരനെ നിഷേധിക്കുന്നതിന് തുല്യമായ പാപമാണ് എന്നർത്ഥം. ശാസ്ത്രത്തെ അവഗണിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ധർമാധർമ്മം എന്തെന്നറിയണം എന്നർത്ഥം. ധർമാധർമ്മം എന്തെന്നറിയാതെ എങ്ങനെ പ്രവർത്തിക്കും? തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ കാര്യാകാരി വ്യവസ്ഥിതോ. ഭഗവാൻ ഗീതയിൽ അർജുനനോട് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രമാണ് നിനക്ക് പ്രമാണമായിരിക്കുന്നത്. കാര്യ അകാര്യ വ്യവസ്ഥിതോ, എന്താണ് കാര്യം ചെയ്യേണ്ടത്, എന്താണ് അകാര്യം ചെയ്യാൻ പാടില്ലാത്തത് എന്നറിയണമെങ്കിൽ ശാസ്ത്രമാണ് പ്രമാണം. അപ്പൊ ശാസ്ത്രത്തെ സ്വീകരിക്കണം. ആ ശാസ്ത്രത്തിന് കാലോചിതമായ വ്യാഖ്യാനങ്ങളും മറ്റും വേണം, അത് വേറെ കാര്യം. പക്ഷെ ശാസ്ത്രത്തെ അടിസ്ഥാനപരമായി സ്വീകരിച്ചേ പറ്റും. അതുകൊണ്ട് ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും താൻ എവിടെയാ ഏത് വഴിക്ക് അങ്ങിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് താൻ ചെയ്യേണ്ടത്, എന്താണ് താൻ ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെ അറിയുന്നതിന് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങൾ അവശ്യം അധ്യയനം ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവൻ ഉൾപ്പെടുന്നത് ഒന്നുകിൽ ഈ തടിക്ക് സുഖമില്ലാത്തവരുടെയോ അല്ലെങ്കിൽ ഈ അന്ധന്മാരുടെയോ പാമരന്മാരുടെയോ അവസ്ഥയിലായിരിക്കും. ഒരിക്കലും ജ്ഞാനിയുടെ അവസ്ഥ എത്തത്തില്ല. അതിന് മാർഗനിർദ്ദേശം ചെയ്യുന്നത് ശാസ്ത്രത്തെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അശാസ്ത്രമല്ലാണ് എന്നാണ് നമ്മുടെ ഈ ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത്. അതുകൊണ്ട് വിധിയെ പരിശോധിക്കുമ്പോൾ നിഷേധത്തെയും പരിശോധിക്കുന്നു, ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അധർമ്മത്തെയും ചിന്തിക്കുന്നു. ഇത് അദ്വൈതിയും സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളിലൊന്നും അദ്വൈതിയും പൂർവ്വമീമാംസകരും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അതാണ് പറയുന്നത് വ്യവഹാരേ പാഠമയം എന്ന് പറയുന്നതാണ്. അദ്വൈതത്തിലും മറ്റു കാര്യങ്ങളിലും വ്യവഹാരികമായ കാര്യങ്ങളിലെല്ലാം മീമാംസകരുടെ മതമാണ് സ്വീകരിച്ചിരിക്കുന്നത്, ധർമ്മ അധർമ്മ വിഷയങ്ങളിലല്ല. അത് ഈ ആശയ വ്യത്യാസമെന്ന് ഇത്രയേ ഉള്ളൂ. കർമ്മം കൊണ്ട് മോക്ഷം നേരിട്ട് കിട്ടുന്നില്ല. ഇത്തരം ചില കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആത്മാവിന്റെ സ്വരൂപം, ജീവാത്മ പരമാത്മ ഏകത്വം, മോക്ഷത്തിന്റെ സാധന, മോക്ഷഫലം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ പൂർവമീമാംസകരെ അദ്വൈതി അതുപോലെ തന്നെയാണ് പിന്തുടരുന്നത്. രണ്ടുപേരും തമ്മിൽ വ്യാപാരികമായ കാര്യങ്ങളിലെല്ലാം, ആത്മതത്വം ഒഴികെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ മീമാംസകരുടെ രീതിയാണ് അവരെയാണ് പിന്തുടരുന്നത്. വ്യവഹാരിക പാഠനയം എന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു നയത്തെ സ്വീകരിച്ചത് കൊണ്ടാണ് ചാതുർവർണ്ണയം പോലെയുള്ള കാര്യങ്ങളിലും എല്ലാം ശ്രുതി സ്മൃതികളെയൊക്കെ അദ്വൈതികളും സ്വീകരിച്ചത്. അതിലെന്തെങ്കിലും വ്യാഖ്യാന ഭേദങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയും സ്വീകരിച്ചത് കൊണ്ടാണ് അത് പിന്നീട് ഇന്ന് വിവാദ വിഷയമായി തീർന്നത്. പക്ഷെ അതിന്റെ അടിസ്ഥാനപരമായ പ്രമാണം ഇതാണ്, ആ മീമാംസകരുടെ മതത്തെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മീയ സാധകന്മാരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, വിധി നിഷേധങ്ങൾ അറിഞ്ഞിരിക്കണം, കാര്യാകാര്യങ്ങളെ ഭഗവാൻ പറഞ്ഞതുപോലെ കാര്യാകാര്യങ്ങളെ അറിഞ്ഞ് ചെയ്യേണ്ടത് ഏത് ചെയ്യാൻ പാടില്ലാത്ത ഏതാണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്, ധർമ്മ ജിജ്ഞാസ മാത്രമല്ല അധർമ്മ ജിജ്ഞാസയുണ്ട്. അധർമ്മോതി ഹിംസാവി പ്രതിഷേധ ചോദന ലക്ഷണത്വാ ജിജ്ഞാസ്യ പരിഹാരായ. അധർമ്മം എന്ന് പറയുന്ന ഹിംസാദികൾ പ്രതിഷേധ വാക്യമാണ് അതിന് പ്രമാണം. അതുകൊണ്ട് അതും അറിയണം, അറിയാൻ ആഗ്രഹിക്കുന്ന ഇതിനെ പരിഹരിക്കാൻ വേണ്ടി അനുഷ്ഠിക്കാൻ വേണ്ടി അല്ലാന്നത്. തയോഹോ ചോദനാ ലക്ഷണയോഹോ അർത്ഥ അനർത്ഥയോഹോ ധർമാധർമ്മയോഹോ ഫലി പ്രത്യക്ഷേ സുഖ ദുഃഖി ശരീര വാങ് മനോഭിർ ഏവ ഉപഭുജ്യമാനേ വിഷേന്ദ്രിയ സംയോഗജന്യ ബ്രഹ്മാദിഷു താവരാന്തേഷു പ്രസിദ്ധേ. തയോഹോ ചോദനാ ലക്ഷണയോഹോ വാക്യമാണ് അതിന് പ്രമാണം, വേദവാക്യം അതാണ് പ്രമാണം ഏതിന്, ധർമ്മത്തിനും അധർമ്മത്തിനും. അതിനെ വിശദീകരിക്കുന്നു അർത്ഥ അനർത്ഥയോഹോ, ഒന്ന് അർത്ഥമാണ് മറ്റൊന്ന് അനർത്ഥമാണ്. ഏതാണ് അർത്ഥം? ധർമ്മ അധർമ്മയോഹോ, ധർമ്മമാണ് അർത്ഥം, അധർമ്മമാണ് അനർത്ഥം. ധർമ്മത്തിനും അധർമ്മത്തിനും അർത്ഥത്തിനും അനർത്ഥത്തിനും പ്രമാണമായിരിക്കുന്നത് ശ്രുതി വാക്യമാണ്. അതിന്റെ ഫലേ, അതിന്റെ ഫലം, ധർമാധർമ്മങ്ങളുടെ ഫലം എന്ന് പറയുന്നത് എന്താണ്? പ്രത്യക്ഷേ ധർമ്മം, അതായത് കർമ്മത്തിന്റെ ഫലം എന്താണ്? മുമ്പും നമ്മൾ നിശ്ചയിച്ചുള്ളതാണ്, കർമ്മത്തിന്റെ മുഖ്യമായ ഫലം എന്ന് പറയുന്നത് എന്താണ്? സുഖ ദുഃഖം. അടുത്ത് പറയും സുഖവും ദുഃഖവുമാണ് കർമ്മഫലം എന്ന് പറയുന്നത്. കർമ്മഫലം എന്ന് പറയുന്നത് അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കർമ്മത്തിന് മുഖ്യമായ ഫലം, ഏത് കർമ്മമായാലും ശരി, അത് ലൗകികമായാലും ശരി വൈദികമായാലും ശരി, ആ കർമ്മങ്ങളുടെ എല്ലാം മുഖ്യമായ ഫലം എന്ന് പറയുന്ന രണ്ടാണ് സുഖവും ദുഃഖവും. പുണ്യത്തിന്റെ ഫലം സുഖം, പാപത്തിന്റെ ഫലം ദുഃഖം. നമ്മൾ ഏതെങ്കിലും നിമിഷം സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് ചെയ്ത പുണ്യകർമ്മത്തിന്റെ ഫലമാണ്. ഏതെങ്കിലും സമയം ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത പാപത്തിന്റെ ഫലമാണ്. സാഹചര്യങ്ങളെല്ലാം അതിന്റെ വെറും നിമിത്തങ്ങൾ മാത്രം, അതിനെ അഭിവ്യഞ്ജകങ്ങൾ എന്ന് പറയുന്ന കാരണങ്ങളെല്ലാം കാരണമല്ല എന്നറിയാം. എന്നുവെച്ചാൽ അതിനെ പ്രകടിപ്പിക്കുന്നതാണ് സാഹചര്യങ്ങളും മറ്റും. അതായത് വേറൊരാൾ വന്ന് നമ്മളെ ദേഹത്ത് അടിക്കുന്നു, അടിക്കുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാകും. അപ്പോ ഈ അടി എന്ന് പറയുന്നത് എന്താണ്? അത് അതിന്റെ അഭിവ്യഞ്ജകമാണ്, ഉള്ളിലിരുന്ന ദുഃഖത്തെ പ്രകടമാക്കുന്ന ഒരു ദുഃഖമാണ്. ആ ദുഃഖം എന്ന് പറയുന്നത് എന്താണ്? പൂർവ കർമ്മത്തിന്റെ ഫലമാണ്, ഉള്ളിൽ വന്ന ആ ദുഃഖം പൂർവ്വ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് ഇപ്പൊ ദുഃഖത്തെ തരുന്നത്. അതിനൊരു നിമിത്തം വേണം പുറമേ നിന്ന്, ആ നിമിത്തമാണ് നമുക്ക് അടിയായിട്ട് കിട്ടിയത്. പക്ഷെ ആ ദുഃഖം എന്ന് പറയുന്നത് അന്യന്റെ കർമ്മത്തിന്റെ ഫലമല്ല. നമ്മളെന്താണ് പറയുന്നത്? അന്യൻ വന്ന് എന്റെ ദേഹത്തടിച്ചു, അപ്പൊ അന്യന്റെ പ്രവൃത്തിയുടെ ഫലമായി ഞാൻ ദുഃഖം അനുഭവിച്ചു എന്നാണ്. അന്യന്റെ പ്രവൃത്തിയുടെ ഫലമായി ആരും ദുഃഖം അനുഭവിക്കത്തില്ലാന്ന്. പക്ഷെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ദുഃഖത്തെ പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തി അന്യന്റെ ഭാഗത്തു നിന്നുണ്ടായി, അതാണ് ശല്ലം എന്ന് പറയുന്നത്. അപ്പൊ അന്യന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എനിക്ക് ദുഃഖത്തെ ഉണ്ടാക്കത്തില്ല, എന്റെ പ്രവൃത്തി എനിക്ക് ദുഃഖത്തെ ഉണ്ടാക്കത്തുള്ളു. പക്ഷെ എന്റെ ആ ദുഃഖത്തെ പ്രകടമാക്കുന്നതിന് ഒരു നിമിത്തം, കാരണം എന്ന് പറയുന്നത് ഉണ്ടല്ലോ, അതിന് സാക്ഷാത്തായിട്ടുള്ള കാരണങ്ങളുമുണ്ട്, നിമിത്ത കാരണങ്ങളുമുണ്ട്, ഉപാധാന കാരണങ്ങളുമുണ്ട്, നിമിത്ത കാരണങ്ങളുമുണ്ട്. അപ്പൊ സാക്ഷാതായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എന്റെ തന്നെ കർമ്മമാണ്. ഞാൻ മുമ്പ് ചെയ്ത കർമ്മങ്ങളിൽ നിന്നും എന്റെ അന്ധക്കരണത്തിലുണ്ടായ അദൃഷ്ടം, ആ അദൃഷ്ടത്തിൽ നിന്നും ഉണ്ടായതാണ് എന്റെ ഉള്ളിലുണ്ടായ ദുഃഖം. അതിന് ഈ തല്ലിയവൻ എന്ത് ചെയ്തു? ഒരു നിമിത്തമായി തീർന്നു. അപ്പൊ ആ ദുഃഖത്തെ പ്രകടമാക്കുക, ഉള്ളത് അതിനെ വിവ്യക്തമാക്കുക എന്ന് പറയും. അതിനുള്ള ജോലിയാണ് ഈ തല്ലിയവൻ ചെയ്തത്. വേറൊരാളുടെ തല്ലുകൊണ്ട് താൻ ദുഃഖിക്കുന്നു എന്ന് വെച്ചാൽ തന്റെ തന്നെ കർമ്മത്തിന്റെ ഫലം താൻ അനുഭവിക്കുന്നു എന്നേ ഉള്ളൂ. തന്റെ ദുഃഖത്തിന് അവനൊരു നിമിത്തമായി അവൻ അതിന് സാക്ഷാത് കാരണം അല്ല. നിമിത്തവും കാരണമാണ്, പക്ഷെ അത് നേരത്തുള്ള കാരണം അല്ല. അതുകൊണ്ട് ദുഃഖമെല്ലാം എന്താണ്? അവനവന്റെ കർമ്മത്തിന്റെ ഫലമാണ്. അതുപോലെ തന്നെ സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്നാണ്, വേറൊരാൾ നമ്മളെ നമസ്കരിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, പുകഴ്ത്തുന്നു, അപ്പോ ഉള്ളിൽ കേൾക്കുമ്പോൾ സുഖം തോന്നും. ഈ സുഖത്തിന് കാരണം മറ്റേയാളല്ല, തന്നെ പുകഴ്ത്തിയാളോ തന്നെ ബഹുമാനിച്ചയാളോ തന്നെ ആദരിച്ചയാളോ അല്ലെങ്കിൽ തനിക്ക് മറ്റ് സമ്മാനങ്ങൾ തന്നയാളോ തനിക്ക് ഭക്ഷണം തന്നയാളോ ഒന്നും തന്റെ സുഖത്തിന് സാക്ഷാത് കാരണമല്ല. തന്റെ അപ്പോ തന്റെ ഉള്ളിലുണ്ടായ സുഖത്തിന് കാരണമായിരിക്കുന്ന എന്താണ്? തന്റെ പൂർവ്വകം കർമ്മം, ആ കർമ്മത്തിൽ നിന്നുണ്ടായ അപൂർവം, അതാണ്. ഇനി ബാക്കി വന്നതൊക്കെ എന്താണ്? ബാക്കി ചുറ്റുപാടും വന്നിരിക്കുന്ന എല്ലാം നിമിത്തങ്ങളാണ്. അപ്പൊ അദൃഷ്ടമില്ലെങ്കിൽ നിമിത്തം ഉണ്ടായാലും ശരി, നമുക്ക് സുഖം ഉണ്ടാകത്തില്ല, ദുഃഖം ഉണ്ടാകത്തില്ല എന്നാണ്. അദൃഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഇത് അനുഭവിക്കുന്നില്ല. അതായത് നമ്മളൊരാളെ പുകഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സൽക്കരിക്കുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷെ നമ്മുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ചിന്ത കൊണ്ട് വ്യാകുലപ്പെടുത്തുന്ന ഏതെങ്കിലും ചിന്ത ഉള്ളിലിരിക്കുകയാണെങ്കിൽ ഈ സുഖവും ഈ പുറമെയുള്ള പുകഴ്ത്തലും ബഹുമാനവും ആദരവും എല്ലാം നമുക്ക് അരോചകമായി തോന്നും. എന്തുകൊണ്ട്? ആ നിമിത്തം കൊണ്ടൊന്നും ഉള്ളിൽ സുഖത്തെ ഉണ്ടാക്കാൻ പര്യാപ്തമല്ല. നമ്മുടെ മനസ്സ് വ്യാകുലതയിലാണ്, മറ്റെന്തെങ്കിലും ചിന്ത കൊണ്ട്, മറ്റെന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ട്, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ അസ്വസ്ഥരായിരിക്കുകയാണെങ്കിൽ ബാഹ്യമായി ആരെല്ലാം എന്തെല്ലാം നമ്മൾ സുഖിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിൽ സുഖം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? ഇതൊന്നും വാസ്തവത്തിൽ സുഖത്തിന്റെ കാരണങ്ങളല്ലാത്തതുകൊണ്ട്. സുഖത്തിന്റെ ഏതാണോ കാരണം അതവിടെ ഇല്ല, എന്നർത്ഥം. അപ്പോൾ നമ്മൾ വിഷാദമായിട്ട് തന്നെ ഇരിക്കും. അവിടെ ഇരിക്കുന്ന ദുഃഖത്തിന്റെ കാരണമാണ്, ആ ദുഃഖത്തിന്റെ കാരണം കൊണ്ടുള്ള ദുഃഖം ഉള്ളിലിരിക്കുകയാണ്. ഭാഗ്യമായി വന്ന് സൂചിപ്പിച്ചാൽ നമുക്ക് സുഖം ഉണ്ടാകുന്നില്ല എന്നാണ്. അപ്പൊ ഈ നിമിത്തങ്ങളും ഉള്ളിലുള്ള അദൃഷ്ടവും കൂടെ ചേരുമ്പോൾ രണ്ടും കൂടി ചേർന്ന് സുഖത്തെ ഉണ്ടാക്കുന്നു എന്ന് പറയാം. ബാക്കിയമായ നിമിത്തങ്ങളും ഉള്ളിലിരിക്കുന്ന അദൃഷ്ടം. പക്ഷെ മുഖ്യ കാരണം എന്താണോ അദൃഷ്ടമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു ധർമ്മത്തിന്റെ ഫലമായിരിക്കുന്ന ദുഃഖം അധർമ്മത്തിന്റെ ധർമ്മത്തിന്റെ ഫലമായിരിക്കുന്ന സുഖം അധർമ്മത്തിന്റെ ഫലമായിരിക്കുന്നു ദുഃഖം എന്നിവിടെ പറയും. ഇതാണ് അത്, അത് മുഖ്യഫലം. അതിന്റെ അവാന്തര ഫലം, അതായത് അപ്രധാനമായ ഫലങ്ങളായിട്ട് വരുന്നു ജന്മം, മറ്റു കാര്യങ്ങളെല്ലാം എന്നാണ്. ആ നമ്മുടെ കർമ്മത്തിന്റെ ഒരു ഫലം തന്നെയാണ് മറ്റൊന്നും നമ്മളെ തരുന്നത്. അല്ലെങ്കിൽ വേറൊരാൾ വന്ന് നമ്മളെ സ്തുതിക്കുന്നതും കർമ്മത്തിന്റെ ഫലം തന്നെ, പക്ഷെ അത് മുഖ്യഫലമല്ല. അങ്ങനെ ഒരു നിമിത്തം ഉണ്ടാകുന്നതിന് ഈ കർമ്മം കാരണമാണ്. പക്ഷെ അതിനെല്ലാം അവാന്തര ഫലങ്ങളെന്ന് പറയും. അത് ഏത് കർമ്മത്തിന് ഏത് ഫലം അതെങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളതും മനുഷ്യന്റെ ബുദ്ധിക്കൊരിക്കലും പിടികിട്ടുന്ന കാര്യമില്ല. ഗഹന കർമ്മണോ ഗതി, ആ കർമ്മത്തിന്റെ ഗതി എന്ന് പറയുന്നത് ഗഹനമാണ്. എന്നിട്ട് ഈശ്വരനെ മാത്രം അറിയാമെന്നുള്ള കാര്യമാണ്, മനുഷ്യന് അതറിയാൻ കഴിയത്തില്ല. എന്നാലും പ്രധാനമായ കാര്യം പറയുന്നു സുഖദുഃഖങ്ങളാണ് ധർമാധർമ്മങ്ങളുടെ ഫലം. അതെന്താണ്? പ്രത്യക്ഷമാണ്, സദാ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം, ഇത് സദാ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ശരീരമാ മനോഹിർ ഏവ ഉപബുദ്ധ്യമാനേ. ശരീരം, വാക്ക്, മനസ്സ് ഇതെല്ലാം കൊണ്ട് ഇത് അനുഭവിക്കപ്പെടുന്നു. സുഖദുഃഖ ദിവചനമായതുകൊണ്ടാണ് എല്ലായിടത്തും ദിവചനമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നത്. ശരീരമാങ് മനോഹർ, ശരീരം, വാക്ക്, മനസ്സ് എല്ലാം കൊണ്ടും ചെയ്യുന്നു. ഉപബുദ്ധ്യമാനെ അനുഭവിക്കപ്പെടുന്നു സദാ. അതിനെന്താണ്? വിഷയേന്ദ്രിയ സംയോഗ ജന്യേ. അതിനൊരു നിമിത്തമാണ് വിഷയവും ഇന്ദ്രിയവും തമ്മിലുള്ള സംയോഗം. അത് പറയും വിഷയേന്ദ്രിയ സംയോഗം കൊണ്ട് സുഖം അതുകൊണ്ട് ഉണ്ടാകുന്നു വെച്ചാൽ വിഷയേന്ദ്രിയ സംയോഗം ഇതിന്റെ ഒരു നിമിത്തമാണ്. ഒരാൾ വന്ന് സ്തുതിക്കുന്നു, സ്വാമി വലിയ യോഗ്യനാണ്, മഹാനാണ്, അറിവുള്ളവനാണ് എന്നാൽ സ്തുതിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വിഷയം, ആ സ്തുതിയും ശ്രവണേന്ദ്രിയവും തമ്മിൽ സംയോഗം ഉണ്ടാകും. സംയോഗം ഉണ്ടാകുമ്പോൾ അതൊരു നിമിത്തമായി ഉടനെ ഉള്ളിൽ സന്തോഷം വരുന്നു. കൊള്ളാം, നല്ല കാര്യമാണ്. ഉള്ളിൽ എന്ത് ചെയ്യുന്നു? ഉടനെ സന്തോഷം വരുന്നു. അപ്പം വിഷയേന്ദ്രിയ സംയോഗം, സ്തുതി എന്ന് പറയുന്ന വിഷയം, ശ്രവണേന്ദ്രിയം, അത് രണ്ടും തമ്മിലുള്ള സംബന്ധം ഉണ്ടാകുമ്പോൾ ഉള്ളിൽ എന്തുണ്ടാകുന്നു? ആനന്ദം ഉണ്ടാകുന്നു. അപ്പൊ ഈ വിഷയേന്ദ്രിയ സംയോഗം എന്ന് പറയുന്നത് എന്താണ്? അതൊരു നിമിത്തമാണ്, അതിൽ നിന്നുണ്ടാകുന്നു, നിമിത്ത കാരണമാണ്. ഉള്ളിൽ അതിഷ്ടം കൊണ്ട് സുഖം ഉണ്ടാകുന്നു. അതാണ് വിഷയേന്ദ്രിയ സംയോഗ ജന്യെ. വിഷയേന്ദ്രിയ സംയോഗം കൊണ്ട് പ്രകടമാക്കപ്പെടുന്നത്, അഭിവ്യക്തമാക്കപ്പെടുന്നത് എന്നർത്ഥം. അങ്ങനെയുള്ള ഈ സുഖദുഃഖങ്ങൾ ബ്രഹ്മാദിഷു സ്ഥാവരാന്തേഷു പ്രസിദ്ധി. ബ്രഹ്മാവ് തുടങ്ങി സ്ഥാവരങ്ങൾ എന്ന് പറയുന്നു, സ്ഥിരമായി നിൽക്കുന്ന വൃക്ഷലതാദികൾ വരെ ഉള്ളതിൽ ഇത് പ്രസിദ്ധമാണ്, ലോകത്തിൽ പ്രസിദ്ധമാണെന്നർത്ഥം. ഇതെല്ലാം വൃക്ഷലതാദികൾ, ബ്രഹ്മാവ് തുടങ്ങി സ്ഥാവരങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരമായി നിൽക്കുന്നു, ചലിക്കാൻ കഴിയാത്ത വൃക്ഷങ്ങളും മറ്റും, അതിൽ വരെ ഈ സുഖദുഃഖങ്ങൾ ഉണ്ട് എന്നുള്ളതായും പ്രസിദ്ധമാണ് എന്നർത്ഥം. ശാസ്ത്രത്തിലും ലോകത്തിലും പ്രസിദ്ധമാണ് എന്നർത്ഥം. സുഖദുഃഖങ്ങൾ ബ്രഹ്മാവ് തുടങ്ങി ഉണ്ടോ? ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങേയറ്റം തുടങ്ങി ഇങ്ങേയറ്റം വരെ ഉണ്ട്. ദേവന്മാരും പരമമായ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അസുരന്മാരുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവർക്ക് ദുഃഖം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഒരു ദേവലോകം വിട്ട് ഓടിപ്പോകും. അപ്പൊ അവിടെയും ദുഃഖലേശം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ്. അപ്പോ മനുഷ്യന്റെ കാര്യം പറയാനില്ല. അതിന് മനുഷ്യ ലോകം തുടങ്ങി മുകളിലോട്ട് പോകുന്നതോറും സുഖം കൂടിക്കൂടി വരുന്നു. ബ്രഹ്മലോകം വരെ സുഖത്തിന്റെ ആധിക്യമാണ് കാണുന്നത്. മനുഷ്യലോകം തുടങ്ങി താഴോട്ട് വരുമ്പോൾ അതല്ല സുതല്ല രസാതല കലാതല പാതാളം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ലോകങ്ങളെ കുറിച്ച്. ഈ ലോകങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു? താഴോട്ട് താഴോട്ട് ചെല്ലും തോറും അവിടെ ദുഃഖം കൂടിക്കൂടി വരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ബ്രഹ്മാദിഷു സ്ഥാവരാന്തേഷു. ഈ ലോകത്തിൽ വരുമ്പോൾ അവിടെ സുഖദുഃഖ സമ്മിശ്രമായിരിക്കുന്നു. ഇവിടെ സുഖവും ദുഃഖവും ഒരുപോലെ ഇരിക്കുന്നു എന്നർത്ഥം. ഒരുപോലെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കൂടുതൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഇത് ഏകദേശം താരതമ്യമായിട്ടുണ്ട്. അവൻ പറയുന്നത് പുണ്യപാപ സമ്മിശ്രമായിരിക്കുന്നു. ഈ പുണ്യപാപ ഏകദേശം തുല്യമായി വരുമ്പോൾ മനുഷ്യജന്മം കിട്ടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. മനുഷ്യത്വ ആരഭ്യ ബ്രഹ്മാന്തേഷു ദേഹവസ്തു സുഖതാരതമ്യം അനുശ്രൂയതേ. ഇക്കാര്യം ശ്രുതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. മനുഷ്യത്വാദാരഭ്യ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ആശിഷ്ടോ ദൃഢിഷ്ഠോ ബലിഷ്ഠ എന്നെല്ലാം നമ്മൾ ശ്രുതി പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ നല്ല ഇച്ഛാശക്തിയുള്ളവൻ, ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ല ബലമുള്ള ഒരാളാണ്. വേദമെല്ലാം ശരിക്കും അധ്യയനം ചെയ്തിരിക്കുന്നു. രാജ്യമെല്ലാം തന്റെ അധീനത്തിലാണ്. സുഖ ഉപഭോഗ സാധനങ്ങളെല്ലാം കൈവശമുണ്ട്. അതെല്ലാം അനുഭവിക്കുന്നതിനുള്ള ശേഷിയുണ്ട്. അങ്ങനെയുള്ള ഒരു യുവാവുമാണ്. അങ്ങനെയുള്ള ഒരു യുവാവിന് കിട്ടുന്നതിൽ നിന്നും നൂറിരട്ടി ആനന്ദം മനുഷ്യ ഗന്ധർവന് കിട്ടും, അതിൽ നിന്നും നൂറിരട്ടി ആനന്ദം ദേവഗന്ധർവന് കിട്ടും, അതിൽ നിന്നും നൂറിരട്ടി ആനന്ദം പിതൃക്കൾക്ക് കിട്ടും, അതിൽ നിന്നും നൂറിരട്ടി ആനന്ദം ആചാന ദേവന്മാർക്ക് കിട്ടും, അതിൽ നിന്നും നൂറിരട്ടി ആനന്ദം കർമ്മദേവന്മാർക്ക് കിട്ടും, അതിൽ നിന്നും നൂറിരട്ടി ആനന്ദം ദേവന്മാർക്ക് കിട്ടും, അതിന്റെ നൂറിരട്ടി ആനന്ദം ദേവേന്ദ്രന് കിട്ടുന്നു, അതിന്റെ നൂറിരട്ടി ആനന്ദം ബൃഹസ്പതിക്ക് കിട്ടുന്നു, അതിന്റെ നൂറിരട്ടി ആനന്ദം പ്രജാപതിക്ക് കിട്ടുന്നു. ഇങ്ങനെയെല്ലാം ഉപനിഷത്തുകൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതായത് സുഖത്തിന്റെ താരതമ്യം ഇത് പറയുന്നു, ഇങ്ങനെ സുഖം കൂടിക്കൂടി പോകുന്നു എന്നത്. അപ്പോ ആ ദേവന്മാരൊക്കെ അനുഭവിക്കുന്ന എത്രയോ വലിയ ആനന്ദമാണ്. അതിനാണ് ഇവിടെ പറയുന്നത് മനുഷ്യത്വാദാരഭ്യ ബ്രഹ്മാന്തേഷു, മനുഷ്യൻ തുടങ്ങി ബ്രഹ്മം വരെ ഉള്ളിടത്ത്, ബ്രഹ്മമിന്റെ ബ്രഹ്മാവ് ദേഹവസ്തു ഇവർക്കെല്ലാം ദേഹമുണ്ട്. സുഖതാരതമ്യം അനുശ്രൂയതേ, സുഖതാരതമ്യം ശ്രുതികളിൽ പറയുന്നുണ്ട്. ഈ സുഖമൊന്നും പരമമായ സുഖമല്ല. മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖവും അത് പരമമായ സുഖമല്ല. ഇനി മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ആത്മാവിന്റെ സുഖം അനുഭവിച്ചു, എല്ലാ സുഖവും ആത്മാവിന്റെ സുഖമാണ്. ആത്മസുഖം അനുഭവിച്ചു കഴിഞ്ഞാലോ അതും പരിച്ഛിന്നമാണ്, പരിമിതമാണെന്ന് അർത്ഥം. എന്തുകൊണ്ട്? ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ സുഖത്തെ അനുഭവിക്കുമ്പോൾ അത് ഉപാധികളിലൂടെ അനുഭവിക്കാൻ പറ്റും, നമ്മൾ നിരുപാധികമായ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നർത്ഥം. നിരുപാധികമായി ഈ സുഖത്തെ അനുഭവിക്കണമെങ്കിൽ ഈ ശരീരം പോകണം എല്ലാ അർത്ഥത്തിലും, എന്നാലേ നിർവാധികമായ അസുഖസ്ഥിതിയിലെത്താൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അനുഭവിക്കുന്ന എത്ര വലിയ ആനന്ദമായാലും അത് സാധിച്ചേ ഏറ്റക്കുറച്ചിലുള്ള ആനന്ദമാണ്. തടസ്സതിഹേതോഹോ ധർമ്മസ്യ താരതമ്യം ഗമ്യതേ, സുഖത്തിൽ കാര്യത്തിൽ താരതമ്യം ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ കാരണത്തിനും ഏറ്റക്കുറച്ചിലുണ്ട് എന്നാണ്. കാര്യം എന്ന് പറയുന്നത് ഇവിടെ സുഖമാണ്. ആ സുഖത്തിൽ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ ഇതിന് കാരണമായിരിക്കുന്ന ആ പുണ്യത്തിലും വ്യത്യാസമുണ്ട്, ആ പുണ്യത്തിന് കാരണമായിരിക്കുന്ന കർമ്മങ്ങളിലും വ്യത്യാസമുണ്ട്. അപ്പോ ശ്രേഷ്ഠകർമ്മം അധമകർമ്മം, ശ്രേഷ്ഠതരമായ കർമ്മം, ശ്രേഷ്ഠക്രമമായ കർമ്മം, ഇങ്ങനെ കർമ്മങ്ങളിലും വ്യത്യാസമുണ്ടെന്നാണ്. തദസ്തദ്ഹേതോഹോ ധർമ്മസ്യ താരതമ്യം ഗമ്യതേ, പുണ്യത്തിൽ ഏറ്റക്കുറച്ചിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് അതിന് കാരണമായിരിക്കുന്ന കർമ്മങ്ങളിലും ഏറ്റക്കുറച്ചിലുണ്ട്, സുഖത്തിനും ഫലമായിരിക്കുന്ന സുഖത്തിനും ഏറ്റക്കുറച്ചിലുണ്ടെന്നത്. ധർമ്മ താരതമ്യ അധികാരി താരതമ്യം, സുഖത്തിന് ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ സുഖത്തിന് കാരണമായിരിക്കുന്ന പുണ്യത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്, അതിന് കാരണമായിരിക്കുന്ന കർമ്മത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്, ആ കർമ്മം ചെയ്യുന്ന അധികാരികളിലും ഉണ്ട് വ്യത്യാസം എന്നത്. അധികാരികളിലും താരതമ്യം ഉണ്ടെന്നത്, എല്ലാ കർമ്മങ്ങളും എല്ലാവർക്കും ചെയ്യാൻ വിധിച്ചിട്ടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം വ്യക്തിയിൽ തന്നെ വ്യത്യാസമുണ്ട്. വ്യക്തി തന്നെ ഏക രൂപത്തിലുള്ള ഇരിക്കുന്ന വ്യക്തികളുടെ ശ്രദ്ധ ശുചിത്വാദി കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്, ശേഷിയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ വ്യക്തിയിൽ വ്യത്യാസമുണ്ടെങ്കിൽ അധികാരിയിലും വ്യത്യാസം വരുന്നു. എല്ലാവരും എല്ലാത്തിനും അധികാരികളല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് ജന്മം കൊണ്ട് നിശ്ചയിക്കപ്പെടുമ്പോഴാണ് അവിടെ വിവാദം ഉണ്ടാകുന്നത്. അവരുടെ യോഗ്യത അനുസരിച്ച് അധികാരിയെ നിശ്ചയിക്കുന്നിടത്ത് അഭിപ്രായ വ്യത്യാസം വരാൻ വഴിയില്ല. അതുകൊണ്ട് പറയുന്നതുകൊണ്ടാണ് ധർമ്മ താരതമ്യ അധികാരി താരതമ്യം. ധർമ്മത്തിൽ താരതമ്യം ഉണ്ടെങ്കിൽ അധികാരികളിലും താരതമ്യമുണ്ട്. പ്രസിദ്ധം ച ആർത്തിത്വ സാമർഥ്യാധികൃതം അധികാരി താരതമ്യം. ഈ അധികാരികളിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത് എന്താണ്? അധികാരിയുടെ ഒരു വിശേഷണം, ഒരു യോഗ്യത എന്ന് പറയുന്നത് അർത്ഥിത്വമാണ്. അതായത് കാമന, എന്താഗ്രഹിക്കുന്നുവോ അതിനുവേണ്ടി ഒരു പ്രവർത്തിക്കുന്നു. അപ്പൊ സ്വർഗത്തെ ആഗ്രഹിക്കുന്നവരാണ് സ്വർഗത്തിന് വേണ്ടിയുള്ള യാഗം ചെയ്യുന്നതിന് അധികാരി. അപ്പൊ അധികാരിയുടെ മുഖ്യമായ വിശേഷണം എന്ന് പറയുന്നത് അയാളുടെ സ്വർഗാർത്ഥിത്വമാണ്. സ്വർഗത്തെ അയാൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്, സ്വർഗകാമൻ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ സ്വർഗകാമനയുള്ളവൻ മതിയല്ലോ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. അല്ലാത്തവന് എന്തിനാണ് സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യേണ്ടത്? കാരണം ഇപ്പൊ സ്വർഗത്തിന് കാമന, അതിനു വേണ്ടിയിട്ടുള്ള യാഗം എന്നെല്ലാം പറയുമ്പോ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാകത്തില്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗമോ യാഗമോ എന്ന ഒരു വിഷയമേ അല്ല, ചിന്തയ്ക്ക് വിഷയമേ അല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം, സ്വർഗത്തിന് വേണ്ടിയുള്ള യാഗം എന്ന് കേൾക്കുമ്പോൾ അതെല്ലാം ഒരു കൃത്രിമമായിട്ട് തോന്നും. എന്തുകൊണ്ട്? അയാൾ അർത്ഥിയല്ല, സ്വർഗത്തെ ആഗ്രഹിക്കുന്നവന്. അതുകൊണ്ട് അയാൾ സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ളവൻ ആ യാഗത്തിന് അധികാരിയും അല്ല. അതുപോലെ പുത്രൻ വേണം, അതിനു വേണ്ടിയിട്ട് ഒരാൾ യാഗം ചെയ്യും. അപ്പൊ അയാൾ പുത്രകാമന ഉള്ളവനാണ്, ആ യാഗം ചെയ്യാൻ അധികാരി. അല്ലാത്തവന് യാഗം ചെയ്യേണ്ട ആവശ്യമില്ല. ചക്രവർത്തി പദം ഒരാൾ ആഗ്രഹിക്കുന്നു. അപ്പോ അതിന് അത് അയാളുടെ ഒരു ആഗ്രഹമാണ് ചക്രവർത്തി പദം. അതിനു വേണ്ടിയിട്ടുള്ള യാഗമുണ്ട്. മഴ പെയ്യാൻ ഒരാൾ ആഗ്രഹിക്കുന്നു. അപ്പോ അത് അയാളുടെ ആഗ്രഹമാണ്. അപ്പൊ അയാൾ അതിന് അധികാരിയായിരിക്കും. പക്ഷെ കാമന മാത്രം പോലെ അധികാരിയുടെ വിശേഷണമായിട്ട് അടുത്ത് പറയുന്ന സാമർഥ്യം, അത് ചെയ്യുന്നതിനുള്ള സാമർഥ്യവും വേണം. രാജസൂയം പോലെയുള്ള യാഗങ്ങൾ, വലിയ സമ്പത്ത് ആവശ്യമുള്ള യാഗമാണ്. അതിന് അതിന് ആഗ്രഹമുണ്ട്, എന്നാലും അത് ക്ഷത്രിയനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട്? അത്രയും സമ്പത്തൊക്കെ സമാഹരിക്കാൻ അവനെ പറ്റത്തുള്ളൂ, അല്ലാത്തവന് ആ യാഗം ചെയ്യാൻ പറ്റത്തില്ല. അത് സാമർഥ്യമാണ്. അതുപോലെ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതിനും അവന് കാമനയും ശേഷിയും, ആഗ്രഹവും ശേഷിയും രണ്ടും വേണം. രണ്ടും ഉള്ളവനെ ചെയ്യാൻ പറ്റും. എല്ലാ കർമ്മങ്ങളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് നിയമം. ഒരു കർമ്മം ചെയ്യുന്നതിന് അവന് ആഗ്രഹവും ആ കർമ്മം ചെയ്യുന്ന അധികാരിയുടെ ശേഷിയും, ഇത് രണ്ടും ഉണ്ടാണ്. അധികാരിയുടെ വിശേഷണങ്ങളാണ് അധികാരിയുടെ കർമ്മ ചെയ്യുന്നതിനുള്ള യോഗ്യതകളായി പരിഗണിക്കുന്നു എന്നാണ്. അതുകൊണ്ട് എന്ത് വരുന്നു? ഈ ആഗ്രഹങ്ങളും യോഗ്യതയും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അധികാരിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇപ്പൊ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവനെ സംബന്ധിച്ചായാലും അങ്ങനെ തന്നെ, അവനതിന് കാമന ഉണ്ടായിരിക്കണം, അതിനവന് യോഗ്യതയും ഉണ്ടായിരിക്കണം. ആ യോഗ്യതയ്ക്കനുസരിച്ച് മോക്ഷത്തിന്റേതായ വിവിധ മാർഗങ്ങളിൽ അവൻ പ്രവർത്തിക്കുന്നു. മോക്ഷം കിട്ടുന്നത് അവന്റെ യോഗ്യത അനുസരിച്ച് അവൻ കാര്യങ്ങൾ ധരിക്കുന്നു, അതിനനുസരിച്ച് വിഭിന്ന മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. കർമ്മത്തിനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ആ അർത്ഥിത്വ സാമർഥ്യാധികൃതം അധികാരി താരതമ്യം. അർത്ഥിത്വം സാമർഥ്യം തുടങ്ങിയത് കൊണ്ടാണ് അധികാരികളിൽ താരതമ്യം വരുന്നത്. അധികാരികളുടെ താരതമ്യം അനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്ന കർമ്മങ്ങൾ വിഭിന്നമാകുന്നു. കർമ്മത്തിൽ വ്യത്യാസം വരുന്നു. കർമ്മത്തിൽ വ്യത്യാസം അനുസരിച്ച് പുണ്യത്തിൽ വ്യത്യാസം വരുന്നു. ആ പുണ്യത്തിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് സുഖത്തിനും വ്യത്യാസം വരുന്നു എന്നാണ്. അതുകൊണ്ടാണ് പാപം ചെയ്യുന്നവനും ഇവിടെ സുഖമായി ജീവിക്കുന്നത്, ആനന്ദിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം അവൻ സുഖം എന്ന് പറയുന്നത് അവന്റെ കർമ്മത്തിന്റെ ഫലമാണ്. പൂർവ്വകർമ്മം അത്രമാത്രം പുണ്യം അവൻ സഞ്ചയിച്ചിട്ടുണ്ട്. ആ പുണ്യം പുണ്യത്തിന്റെ ഫലമായ സുഖം അനുഭവിച്ചു തീരുന്നത് പോലെ അവൻ എന്തെല്ലാം പാപം ചെയ്തു കഴിഞ്ഞാലും അവൻ സുഖം തന്നെ അനുഭവിച്ചുകൊണ്ടേ. എന്തുകൊണ്ട്? ഈ കർമ്മത്തിന്റെ, അവൻ ഏതോ ജന്മങ്ങൾ സഞ്ചയിച്ച പുണ്യം, ആ പുണ്യത്തിന്റെ ഫലമായി അവൻ സുഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഈ വർത്തമാന ജന്മത്തിൽ അവൻ എന്തെല്ലാം പാപം ചെയ്തു കഴിഞ്ഞാലും ശരി, ആ പുണ്യഫലത്തെ അവന് നശിപ്പിക്കാൻ പറ്റത്തില്ല. അവൻ ആ പുണ്യത്തിന്റെ ഫലമായി സുഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം സത്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ദുഃഖിക്കുന്നതായി കാണുന്നുണ്ട്. സത്കർമ്മമാണ് അവൻ നിരന്തരം അനുഷ്ഠിക്കുന്നു, പക്ഷെ അവന്റെ അനുഭവം ദുഃഖം, വ്യക്തിപരമായ അനുഭവം ദുഃഖം. എന്തുകൊണ്ട്? പൂർവ്വജന്മത്തിൽ ചെയ്ത ആ അധർമ്മം, അധർമ്മത്തിന്റെ ഫലമായ പാപം അത് അവനിരിക്കുന്നു. ആ പാപം ഫലം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ പാപത്തിന്റെ ഫലമായി അവൻ ദുഃഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. ആ ദുഃഖം എന്ന് പറയുന്നത് ആശ്രമത്തിൽ പോയാലും മാറത്തില്ല, സ്വാമിയെ കണ്ടാലും മാറത്തില്ല. എന്തുകൊണ്ടോ? ഈ പാപം ഇവൻ അനുഭവിച്ചു തന്നെ തരണം. അവിടെ ചെന്നാലും അവൻ അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. ആശ്രമത്തിൽ ചെന്നാലും അസ്വസ്ഥമാവും. വേദാന്തം പഠിച്ചാലും അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. ഭജന ചെയ്താലും സാധന ചെയ്താലും എല്ലാം എന്തുകൊണ്ട്? പാപം പ്രബലമാണെങ്കിൽ. ഈ സാധനകൾ കൊണ്ടൊന്നും ഈ പാപത്തെ നശിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ധർമ്മത്തിന് നാശം പറയുന്നുണ്ട്. പ്രായശ്ചിത്തം കൊണ്ടും മറ്റും നാശം പറയുന്നുണ്ട്. പറയുന്നുണ്ടെങ്കിലും പാപം പ്രബലമാണെങ്കിൽ എന്തൊക്കെ അഭ്യാസങ്ങൾ ചെയ്താലും ആ പാപത്തിന്റെ ഫലമായ ദുഃഖം അവനെവിടെ പോയാലും ശരി, അവൻ അനുഭവിച്ചു തന്നെ തീർന്നും അത് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ചെല്ലുമ്പോൾ നിമിത്തങ്ങൾ വരും എന്നർത്ഥം. ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞാലും ശരി, പാപം ഒരുപാടുണ്ടെങ്കിൽ അവിടെ ദുഃഖിക്കാനുള്ള നിമിത്തം വരും. അടുത്ത് കൂടെ താമസിക്കുന്ന പോലും ചുരണ്ടിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത് ഞാനൊരു തെറ്റും ചെയ്തിട്ട് ഇയാൾ എന്നെ ശല്യപ്പെടുത്തുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്റെ പാപം, ഇവന്റെ ദുഃഖം അനുഭവിക്കണമെങ്കിൽ ഈ അടുത്ത ദിവസം വേണം വേണം ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ വേണം. അപ്പോ അത് നമ്മൾ കാണുന്നുണ്ടോ? നമ്മുടെ അനുഭവമല്ലേ ഇതെല്ലാം. അപ്പൊ ഈ ദുഃഖം ഇങ്ങനെ, സുഖവും അങ്ങനെ തന്നെ, അവനാരും ശല്യപ്പെടുത്തുന്നില്ലെന്ന് പറയും. എന്തുകൊണ്ട്? അവനാ പാപമില്ല. അപ്പൊ ഈ നിമിത്തം വേണം ഇവനെ ഈ ദുഃഖം അനുഭവിപ്പിക്കണം. ഇത് ശാസ്ത്രത്തിൽ സമ്മതമായിട്ടുള്ള കാര്യമാണ്. ഈ താരതമ്യം ഉണ്ട് എന്നത്, അധികാരികളിലും താരതമ്യമുണ്ട്. അതുകൊണ്ട് ഒരാൾ സൽക്കർമ്മം ചെയ്യുന്നു, അതുകൊണ്ട് അയാൾ പുണ്യം അനുഭവിക്കണമെന്നോ സുഖം അനുഭവിക്കണമെന്നോ, ദുഷ്കർമ്മം ചെയ്യുന്നു അതുകൊണ്ട് അയാൾ പാപം അനുഭവിക്കണമെന്നോ നിയമമില്ല. അത് ഈ ജന്മത്തിൽ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങളല്ല. അത് തന്നെയാണ് പൂർവ്വജന്മങ്ങളുണ്ട് എന്ന് പറയുന്നതിന് ഒരു ഹേതുവും അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ട് തഥാച അടുത്ത് വേറൊരു വിഷയം പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വന്നത് എന്താണ്? പുണ്യപാപങ്ങൾ കൊണ്ട് ഫലമായി ഉണ്ടാകുന്ന സുഖദുഃഖ അനുഭവം, ഇതാണ് കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത്. ജ്ഞാനത്തിന്റെ ഫലമല്ല എന്നത്. അപ്പൊ നമ്മൾ ജ്ഞാനമൊക്കെ സമ്പാദിച്ചുകൊണ്ടിരുന്നാലും ഈ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതോ അത് നമ്മുടെ കർമ്മത്തിന്റെ ഫലമാണ്, അല്ല നമ്മൾ സമ്പാദിക്കുന്ന ജ്ഞാനത്തിന്റെ ഫലമല്ല. പക്ഷെ ജ്ഞാനം സമ്പാദിക്കുന്നതിന് പുണ്യം കാരണമാണ്. പുണ്യമുള്ളവനെ ജ്ഞാനം സമ്പാദിക്കാൻ പറ്റും, അവന് പുണ്യം ഉണ്ടായിരിക്കും. വേദാന്തം ശ്രവിക്കുന്നതിന് പുണ്യം വേണം, പുണ്യമില്ലാത്തവന് ഇത് ശ്രവിക്കാൻ പറ്റത്തില്ല. അത് ഗ്രഹിച്ചാലും ഗ്രഹിച്ചില്ലെങ്കിൽ, വേദം ശ്രവിക്കുന്നതിന് അതിന്റെ പുണ്യം ഉണ്ടാകാനേ പറ്റും. അല്ലാത്തവന് അത് ശ്രവിക്കാനുള്ള അവസരം ഉണ്ടാകത്തില്ല. ആ യോഗ്യത അനുസരിച്ച്, മറ്റു യോഗ്യത അനുസരിച്ച് അത് ഫലം കൊടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ ആര് ശ്രവിക്കാൻ പാടില്ല എന്ന് നിഷേധിക്കുന്നതിനും അർത്ഥമില്ല. കാരണം പുണ്യം ഉണ്ടെങ്കിൽ ആരും നിഷേധിച്ചു വെച്ചാലും ശ്രവിക്കും. കാരണം ഇത് ശ്രവിക്കാൻ പാടില്ല എന്ന് നിഷേധിച്ചു വെച്ചിട്ട് ശ്രവിക്കുന്നില്ല. എന്തുകൊണ്ട്? പുണ്യം ഉണ്ടെങ്കിൽ അത് ശ്രവിച്ചേ പറ്റും. കാരണം ഉണ്ടെങ്കിൽ അവശ്യം അതിന്റെ കാര്യം ഉണ്ടായേ തീരും. കാരണ സാമഗ്രികളെല്ലാം ഒത്തു ചേർന്ന് കഴിഞ്ഞാൽ കാര്യം സംഭവിച്ചതിന് തീർന്നതെന്നാണ് നിയമം. അതിന്റെ കാര്യത്തെ തടയാൻ പ്രബലമായ പ്രതിബന്ധങ്ങളൊന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ കാര്യം സംഭവിച്ചതിന് തീരും. അപ്പോൾ വേദം ശ്രവിക്കാൻ പാടില്ല എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പുണ്യം ഉള്ളവനാണെങ്കിൽ അത് ശ്രവിച്ചതിന് തീരും. പുണ്യത്തിന്റെ ഫലമാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് പുണ്യഭാവങ്ങൾ അവശ്യം ഫലം കൊടുക്കുന്നതിന് ഒന്നിനും തടയാൻ പറ്റത്തില്ല. സത്കർമ്മങ്ങളോ ദുഷ്കർമ്മങ്ങളോ, സത്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് ഭാവത്തെ അങ്ങനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. പ്രബലമായ ഭാവം, ദുർബലമായ ഭാവത്തെ നശിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ പുണ്യത്തെയും, ദുർബലമായ പുണ്യത്തെ ദുഷ്കർമ്മങ്ങൾ നശിപ്പിക്കും, പക്ഷെ പ്രബലമായ പുണ്യത്തെ നശിപ്പിക്കാൻ പറ്റത്തില്ല. അതായത് ഒരുത്തം ദുഷ്കർമ്മം ചെയ്യുന്നു, ദുഷ്കർമ്മം ചെയ്യുമ്പോൾ ആ ദുഷ്കർമ്മം കൊണ്ടായാലും പുണ്യം നശിച്ചു പോകേണ്ടതല്ലേ, അയാൾ പിന്നെ ദുഃഖം അനുഭവിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഇരിക്കുന്ന പുണ്യം ദുർബലമാണെങ്കിൽ ഈ ദുഷ്കർമ്മം കൊണ്ട് നശിച്ചു പോകും. പക്ഷെ പുണ്യം പ്രബലമാണെങ്കിൽ അയാള് അത് നശിക്കത്തില്ല, ആ പുണ്യം ഫലം കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ പുണ്യമുള്ളവൻ എന്തുകൊണ്ട് പിന്നീട് ദുഷ്കർമ്മം ചെയ്യുന്നു? ആ പുണ്യം അയാളിലിരിക്കുന്നതുകൊണ്ട് അയാൾ തന്നെ സത്കർമ്മം തന്നെ ചെയ്യേണ്ടതല്ലേ എന്ന് സംശയിക്കാം. പറയുന്നു പുണ്യഭാവങ്ങൾ കേവലമായിട്ടിരിക്കത്തില്ല, പുണ്യം ഇരിക്കുന്നതോടൊപ്പം തന്നെ ആ വ്യക്തിയിൽ പാപവും കാണും. ഒറ്റയ്ക്ക് ഒരു വ്യക്തിയെ ഇരിക്കത്തില്ല. അപ്പോൾ ദുഷ്കർമ്മം ചെയ്യുന്നതിനുള്ള പാപം അയാളെ കാണും, സുഖം അനുഭവിക്കുന്നതിനുള്ള പുണ്യമുണ്ട്. സമ്മിശ്രമായിട്ടാണ് മനുഷ്യജന്മം വരുന്നത്. മനുഷ്യജന്മത്ത് പുണ്യവും പുണ്യവും പാപവും കാരണമാണ്. അപ്പൊ ദുഷ്കർമ്മം ചെയ്യുന്നതിനുള്ള പാപം, പാപവാസന അയാൾ ഇരിക്കുന്നതുകൊണ്ട് അയാൾ ദുഷ്കർമ്മം ചെയ്യുന്നു. ആ ദുഷ്കർമ്മമായത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, ദുഷ്കർമ്മമായി ചെയ്യുന്നു. അപ്പോ പുണ്യ വാസനകൾ ഇരിക്കുന്നതുകൊണ്ട് അയാൾ അതിന്റെ ഫലമായ സുഖം അനുഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് ധർമ്മശാസ്ത്രങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്, സിദ്ധാന്തി പറഞ്ഞു വരുന്നത് ഈ നിയമങ്ങളെല്ലാം ശരിയാണ്. വ്യാവഹാരിക തലത്തിൽ കർമ്മം, അതിന്റെ ഫലമായ സുഖദുഃഖം, ഇതെല്ലാം ഇതിനെ അദ്വൈതം സ്വീകരിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടുള്ള ജന്മം, മരണം, പുനർജന്മം, ഇതെല്ലാം അദ്വൈതത്തിന് വിരുദ്ധമായ കാര്യങ്ങളെല്ലാം, അതിനെല്ലാം സമ്മതിച്ചുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിന്റെ അവസാന ഭാഗത്തിൽ മാത്രമേ ഇനി വ്യത്യാസം വരുന്നുള്ളൂ. ആ കാര്യം തുടർന്ന് ചർച്ച ചെയ്യും. ഒരു സ്മരണയോടുകൂടി നമ്മുടെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കും.